بسم الله الرحمن الرحيم. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم. يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين. إن الله يعلم غيب السماوات والأرض والله بصير بما تعملون.
طيب بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وصحابته وبعد. نعم كاين كلاس لي يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. إن تورني إطلاع تنو ده بيشدي يرجع. إني سورة الحجرات إن دام أوسانا بحاجة. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وَإِن تُطِيعُوا اللَّهَ وَرَسُولَهُ لَا يَلِتْكُمْ مِنْ أَعْمَالِكُمْ شَيْئًا إِنَّ اللَّهَ غَفُورٌ رَحِيمٌ. إِنَّمَا الْمُؤْمِنُونَ الَّذِينَ آمَنُوا بِاللَّهِ وَرَسُولِهِ ثُمَّ لَمْ يَرْتَابُوا وَجَاهَدُوا بِأَمْوَالِهِمْ وَأَنفُسِهِمْ فِي سَبِيلِ اللَّهِ أُولَئِكَ هُمُ الصَّادِقُونَ. قُلْ أَتُعَلِّمُونَ اللَّهَ بِدِينِكُمْ وَاللَّهُ يَعْلَمُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ وَاللَّهُ بِكُلِّ شَيْءٍ عَلِيمٌ. يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين. إن الله يعلم غيب السماوات والأرض والله بصير بما تعملون. قالت الأعراب آمنا أعرابي قال പറഞ്ഞു ആമന്ന ഞങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. സൂറത്തിന്റെ തുടക്കം അറാബികളുടെ വരവുമായി ബന്ധപ്പെട്ടല്ലേ. സൂറത്തിന്റെ തുടക്കത്തിൽ അറാബികൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ശബ്ദമുയർത്തുകയും റസൂലുള്ളാഹിനെ വിളിക്കുകയൊക്കെ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് എന്ത് സൂറത്ത് അവതീർണാണ് മറന്നാ. അപ്പോ ആ വിഷയത്തിൽ മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ അച്ചടക്ക നടപടികൾ പഠിപ്പിക്കുകയാണ് സൂറത്ത്. മര്യാദകൾ പഠിപ്പിക്കുകയാണ് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട മര്യാദകൾ, അതേപോലെ തന്നെ റസൂലുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട മര്യാദകൾ, മുഅ്മിനീങ്ങൾ അന്യോന്യമുള്ള മര്യാദകൾ, അതൊക്കെ പഠിപ്പിക്കുകയാണ് സൂറത്ത്. സൂറത്തിന്റെ അവസാനവും അഅ്റാബികളുമായി ബന്ധപ്പെട്ട് തന്നെ കാലത്തിൽ അഅ്റാബു, അഅ്റാബ് എന്ന് പറഞ്ഞാൽ അറാബി എന്നുള്ളതിന്റെ ബഹുവചനാണ് അറാബി. അറാബി അറബി എന്ന് പറഞ്ഞാൽ സാക്കിൻ അൽ ബദു, ബദു മരുഭൂവാസി. അറബി അതിന്റെ ബഹുവചനാണ് ആറാം. ചിലര് പറഞ്ഞ അറബികളിൽ മരുഭൂവാസികൾക്കാണ് ആറാബി എന്ന് പറയാം. അലക്കുള്ളിൽ ആറാബ് പറഞ്ഞു, ആറാബികൾ പറഞ്ഞു, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്നു. കുൽ പ്രവാചകരെ നിങ്ങൾ പ്രതികരിക്കുക, ലം തുഅ്മിനു നിങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടിട്ടില്ല, ലം തുഅ്മിനു. വലാക്കിൻ എന്നാൽ, ലാക്കിൻ എന്നുള്ളത് ഇസ്തിദ്റാക്കിന്റെ ഹർഫാണ്, വാവ് ഇവിടെ അത്ഫിന്റെ. വലാക്കിൻ എന്നാൽ, കൂലു അസ്ലംന, കൂലു നിങ്ങൾ പറയുക, അസ്ലംന ഞങ്ങൾ ഇസ്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു, ഇസ്ലാം മുസ്ലിമായിരിക്കുന്നു. ولما يدخل الايمان في قلوبكم ولما يدخل لما എന്ന് പറഞ്ഞാൽ لما എന്നുള്ളത് ഈ വർത്തമാന ഭാവി കാലക്രിയന്റെ മുമ്പിൽ അറബിയിൽ നിരാകരിക്കാൻ വേണ്ടിട്ട് വരുന്നതാണ്. നിരാകരിക്കാൻ ഫയദഖുലു എന്ന ക്രിയന്റെ മുമ്പിൽ ലമ്മ വന്നു. ഈ ലമ്മ പ്രയോഗിച്ച സംഗതി, ഒരു സംഗതി ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ലമ്മ യദുഖുൽ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചിട്ടില്ല, ലമ്മ യദുഖുൽ പ്രവേശിച്ചിട്ടില്ല. അൽ ഈമാൻ, ഈമാൻ, ഈമാൻ പ്രവേശിച്ചിട്ടില്ല. ഫി ഖുലൂബിക്കും എവിടെ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ. ഫി ഖുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഇവിടെ ലമ്മ പ്രവേശിച്ചുകൊണ്ട് എന്താ കിട്ടുക, പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ട്, പക്ഷെ ഇപ്പൊ പ്രവേശിച്ചിട്ടില്ല. അതാണ് ഞാൻ പറയാം. ലൻ, ലാ, ലം, ലമ്മ, അങ്ങനെ ഈ നാലെണ്ണം വർത്തമാന ഭാവി കാലക്രിയന്റെ മുമ്പിൽ വരും. ലൻ വന്നിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എന്നേക്കുമായി നിഷേധിക്കാനാണ്. ലൻ ഈ ദുഃഖം തന്നെ ഒരിക്കലും പ്രവേശിക്കൂലെന്നർത്ഥം. ലാ വന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ നിഷേധിക്കാനും നിരാകരിക്കാനുമാണ്. ലാ യദുഖുൽ പ്രവേശിച്ചിട്ടില്ല, പ്രവേശിക്കൂല. ലം വന്നിട്ടുണ്ടെങ്കിൽ, ലാ വന്നാ പ്രവേശിക്കൂല, അത് മൊത്തത്തിൽ. ലം വന്നിട്ടുണ്ടെങ്കിൽ ഭൂതകാലത്ത്, കഴിഞ്ഞ കാലത്ത് കാര്യം നിരാകരിക്കാനാണ്. ഇപ്പൊ ലം യദുഖുൽ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചിട്ടില്ല, പ്രവേശിച്ചിട്ടില്ല കഴിഞ്ഞ കാലത്ത്. ലമ്മ വന്നാൽ പ്രവേശിച്ചിട്ടില്ല, പക്ഷെ പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ ഇതുവരെ പ്രവേശിച്ചിട്ടില്ല എന്നിരിക്കെ, കൂലു അസ്ലമാൻ, അസ്ലംന ഞങ്ങൾ മാപ്പിളാരായിരിക്കുന്നു, മുസ്ലിങ്ങളായിരിക്കുന്നു നിങ്ങൾ പറഞ്ഞോളി. വഇൻ തുതിഉ അല്ലാഹ വറസൂലഹു ലാ യലിദ്ദുക്കും മിൻ അഅമാലിക്കും ഷൈആ. വഇൻ തുതിഉ, ഇൻ തുതിഉ നിങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഇൻ ഷർത്തിയ വാവ് ഇസ്തിനാഫ്, ആശയം പുതുതായി തുടങ്ങിയെന്ന് അറിയിക്കാനാണ് ഈ വാവ്, വാവുൽ ഇസ്തിനാഫ് എന്നതിന് പറയാം. ഇൻ തുതിഉ നിങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു, അള്ളാഹുവേയും, വറസൂലഹു അള്ളാഹുവിന്റെ റസൂലിനെയും, അള്ളാഹുവേയും അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ, ലാ യലിദ്ദുക്കും, ലാ യലിദ്ദുക്കും നിങ്ങൾക്ക് കുറയുകയില്ല, മിൻ അമാലിക്കും നിങ്ങളുടെ അമലുകളിൽ നിന്ന്, ഷൈ അൻ യാതൊന്നും നിങ്ങളുടെ അമലുകളൊന്നും നിങ്ങൾക്ക് പാഴാകൂല, കുറയൂല. ഇന്നല്ലാ തീർച്ചയായും അള്ളാഹു ഗഫൂറുൻ പാപങ്ങളേറെ പൊറുക്കുന്നവനും, റഹീമുൻ കരുണ ഉള്ളവനുമാകുന്നു, കരുണ ചൊരിയുന്നവനുമാകുന്നു. ഇത് മുഴുവൻ അർത്ഥം വെക്കാം. ഇന്നമൽ മുഅ്മിനൂൻ, ഇന്നമൽ മുഅ്മിനൂൻ, വിശ്വാസികൾ തീർച്ചയായും, ആര് മാത്രമാണ് വിശ്വാസികൾ? ഇന്നമ എന്ന് പറയുമ്പോ തീർച്ചയായും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹസറിന്റെ മാനയുണ്ട്. അപ്പൊ ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ അവർ ആര് മാത്രമാണ്? അല്ലദീന ആമനു ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും, വറസൂല് റസൂലി, അല്ലാഹു റസൂലും വിശ്വസിച്ചവരാകുന്നു മുഅ്മിനീങ്ങൾ. മാത്രമല്ല സുമ്മ ലം യർതാബു, സുമ്മ അള്ളാഹുവിലും അള്ളാഹു റസൂലിലും വിശ്വസിച്ചതിന് ശേഷം, ലം യർതാബു അവർക്ക് സന്ദേഹം ഉണ്ടായിട്ടില്ല. സുമ്മ പിന്നീട് ലം യർതാബു എന്ത് ചെയ്തില്ല, അവർക്ക് സന്ദേഹം ഉണ്ടായിട്ടില്ല. ഇസ്ലാമിൽ അള്ളാഹുവിൽ റസൂലിൽ സന്ദേഹം ഇല്ലാത്ത വിധം ഈമാൻ അടിയുറച്ചവർ അവരാകുന്നു ഇന്നമൽ മുഅ്മിനു, അവരാകുന്നു വിശ്വാസികൾ, അവർ മാത്രമാകുന്നു വിശ്വാസികൾ. ثم لم يرتابوا وجاهدوا باموالهم وانفسهم في سبيل الله. وجاهدوا അവർ ജിഹാദ് ചെയ്യുകയും ചെയ്തു. وجاهدوا അവർ ജിഹാദ് ചെയ്യുകയും ചെയ്തു. അവാത്തഫിന്റെ باموالهم അവരുടെ സ്വത്തുക്കൾ കൊണ്ടും, وانفسهم അവരുടെ ശരീരങ്ങൾ കൊണ്ടും, എവിടെ? في سبيل الله അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുകയും റസൂലിൽ വിശ്വസിക്കുകയും പിന്നീട് വിശ്വാസത്തിൽ സന്ദേഹമില്ലാതിരിക്കുകയും സ്വത്തുകൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്തവർ ആരോ അവര് മാത്രമാകുന്നു മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ. ഉലായിഖ് ഹുമുസ് സാദിഖൂൻ, ഉലായിഖ് അക്കൂട്ടർ, ഹും അവരാകുന്നു അസ്സാദിഖൂൻ, സത്യസന്ധന്മാർ, സത്യസന്ധന്മാർ. പറയുക, പ്രവാചകരെ പറയുക, അത്വഅല്ലിമൂൻ അല്ലാഹ ബിദീനിക്കും, അത്വഅല്ലിമൂൻ നിങ്ങൾ പഠിപ്പിക്കുകയാണോ അല്ലാഹ അല്ലാഹുവേ, ബിദീനിക്കും നിങ്ങളുടെ ദീനിനെ കൊണ്ട്, നിങ്ങൾ ദീൻ സ്വീകരിച്ചിരിക്കുന്നു, മുസ്ലിമീങ്ങളായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അല്ലാഹുവെ പഠിപ്പിക്കുകയാണോ? വല്ലാഹു അല്ലാഹു ആകട്ടെ, യഅലമു മാ ഫിസ്സമാവാത്ത്, യഅലമു അല്ലാഹു അറിയുന്നു, മാ ഫിസ്സമാവാത്ത് വാനങ്ങളിലുള്ളതെല്ലാം, വമാ ഫിൽ അർദ് ഭൂമിയിലുള്ളതും, ഭൂമിയിൽ ഉള്ളതും. വാവ് അത്തുഫിന്റെ വാവ്, വാവുൽ ഹാൽ, ഇവിടെ വല്ലാഹു എന്നുള്ളത് വാവുൽ ഹാൽ, അതായത് വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, വാനങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹു അറിയുമെന്നിരിക്കെ, അത്വഅല്ലിമൂൻ അല്ലാഹ ബിദീനിക്കും നിങ്ങളുടെ ദീനിനെ കുറിച്ച് നിങ്ങൾ അല്ലാഹുവിനെ പഠിപ്പിക്കുക, അതാണ് ചോദ്യം. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, മാത്രമല്ല വല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല ബികുല്ലി ഷൈഇൻ അലീമുൻ, ദാ അലീമുൻ സൂക്ഷ്മജ്ഞാനിയാകുന്നു, എന്തിനെ കുറിച്ച്? ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെക്കുറിച്ചും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. വാവു വാവുൽ അത്ഫ്, വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു വാനങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അറിയുന്നവനായിരിക്കെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മജ്ഞാനിയും അള്ളാഹു ആയിരിക്കെ, അത്വഅല്ലിമുൻ അല്ലാഹ ബിദീനിക്കും നിങ്ങളുടെ ദീനിനെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ അറിയിക്കുകയാണോ എന്നാണ് ചോദ്യം. ഇതല്ലേ വമാഫിൽ, ഇതിന്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കാമെന്നെങ്കിൽ ഇപ്പൊ ഇത് ശരിക്കൊടുക്കുള്ളൂ. ഈ അറാബികൾ അവരാണ് റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞത് ആമന്ന, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങോട് അള്ളാഹു പറയാണ്, ഖുൽ ലം തുഅ്മിനു, അവരോട് പ്രതികരിക്കുക, നിങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടിട്ടില്ല, വലാക്കിൻ ഖുലു അസ്ലംന, നിങ്ങൾ പറഞ്ഞോളി ഞങ്ങൾ മുസ്ലിമായിരിക്കുന്നു, മുസ്ലിമായിരിക്കുന്നു എന്ന് പറയാം. അവിടെ ഈമാൻ ആയിട്ടില്ല, ഈമാൻ അവരെടുത്തില്ല, പിന്നെന്താ അവരെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞ്? ഇസ്ലാമാണ്. അപ്പൊ ഈമാനും ഇസ്ലാമും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം പ്രഖ്യാപനല്ല, പിന്നെയോ മനസ്സ് സത്യപ്പെടുത്തുകയും നാവ് പ്രഖ്യാപിക്കുകയും കർമ്മങ്ങളിൽ തെളിയും വേണം ഈമാൻ, അതാണ് ഈമാൻ. പക്ഷെ ഇവിടെ അറാബികൾ വന്നിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോണ്ടല്ലോ, അവർ ശരിക്കും കപടന്മാരായിരുന്നു, അവർ മുനാഫിക്കുകളായിരുന്നു, മുനാഫിക്കുകളായിരുന്നു. എന്താ കാരണം? അവര് കേവലം ഉപരിപ്ലവമായിട്ടുള്ള ചില നാട്യങ്ങളാണ് ആറാമ്പികൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ അതാർക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം അവര് ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് അറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ സ്വീകരിക്കും. അതേസമയം അള്ളാഹ്ക്ക് അറിയാം ഇവരെ ഉള്ള എന്താന്നുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല അതുകൊണ്ടാണ് ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് മനസ്സ് സത്യപ്പെടുത്തണം, നാവുകൊണ്ട് മൊഴിഞ്ഞിട്ട് കർമ്മങ്ങളിൽ തെളിയണം. ഇവരുടെ മനസ്സ് പൊള്ളയാണ്, ഉള്ളു പൊള്ളയാണ്, അതാർക്കറിയാം അള്ളാഹ്ക്കറിയാം. അതുകൊണ്ടാ പറഞ്ഞത് ഖുൽ ലം തുഅ്മിനു, നിങ്ങൾ ഈമാൻ ഉള്ളവരായിട്ടില്ല, പക്ഷേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ട്. എന്താ ഇസ്ലാം? ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഭാഷാപരമായിട്ട് ഇസ്ലാമിന്റെ അർത്ഥം എന്താ? സമർപ്പണമാണ് അല്ലേ. എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹ്ക്ക് കീഴ്പ്പെടുന്നുണ്ട്. അള്ളാഹുവിന് കീഴ്പ്പെടുന്നതിൽ നിന്ന് ആരും എന്തല്ല, ഒഴിവല്ല. അപ്പൊ ആ അർത്ഥത്തിൽ അതാണ് ഭാഷാപരമായിട്ട് ഇസ്ലാമിന്റെ അർത്ഥം. നിങ്ങൾ മുസ്ലിമായി എന്ന് നിങ്ങൾ പറഞ്ഞോളി, പക്ഷെ നിങ്ങൾ ഈമാൻ ഉള്ളവരായിട്ടില്ല എന്നാണ്. ഈമാനും ഇസ്ലാമും ഇവിടെ ഒന്നിച്ച് പറഞ്ഞപ്പോ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും അർത്ഥത്തിൽ വ്യത്യാസം വന്നു. ഇസ്ലാം എന്ന് പറഞ്ഞെങ്കിൽ ബാഹ്യമായിട്ടുള്ള സമർപ്പണമാണ്. ഈമാൻ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഈമാൻ സമ്പൂർണമായിട്ടുള്ള ഈമാനോ, അഥവാ എന്താ, മനസ്സ് സത്യപ്പെടുത്തി നാവുകൊണ്ട് മൊഴിഞ്ഞുകൊണ്ട് അവയവങ്ങളിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടുള്ളതായി ഈമാനാണ്. അതേസമയം ഈമാൻ എന്ന് ചിലയിടത്ത് പറയും ഈമാൻ ഒറ്റയ്ക്ക്. അപ്പൊ ഈമാനും ഇസ്ലാമും ഉദ്ദേശമാണ്. ഇസ്ലാം എന്ന് ചിലപ്പോൾ പറയും, അവിടെ എന്താ, ഈമാനും ഇസ്ലാമും ഒരുപോലെ ഉദ്ദേശമാണ്. ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹിന്റെ അടുക്കൽ ദീൻ ഇസ്ലാം എന്നാണ് എന്താ അതിന്റെ അർത്ഥം? ഇസ്ലാമുമാണ് ഈമാനുമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഭാഷാപരമായിട്ടുള്ളതായ എന്റെ ഉദ്ദേശമാണ് സമർപ്പണം. എല്ലാവരും അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ജീവിതം, അതാണ് അവിടെ ഭാഷാപരമായിട്ട് അറിയിക്കുന്നത്. എല്ലാ ഇപ്പൊ നിഷേധികൾ വരെ അള്ളാഹുവിന് കീഴ്പ്പെടും. എങ്ങനെയാ അള്ളാഹ് കീഴ്പ്പെടുക? ആ ഒരു നിഷേധിന്റെ വളർച്ച, അതേപോലെ തന്നെ അവന്റെ പോക്ക്, ഇതൊക്കെ ആരുടെ ഉദ്ദേശം അനുസരിച്ചാ? അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ചാണ്. ഈ പ്രാപഞ്ചിക വസ്തുക്കളെല്ലാം അള്ളാഹുവിന്റെ പിന്നെ ഉദ്ദേശമനുസരിച്ചും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുമാണ്. അതിൽ നിന്നാരും പുറത്തല്ല. പിന്നെ വേണമെങ്കിൽ പറയാം, ചിലര് പിന്നെ കലിമ തൊള്ളപ്പാട്ട് പാടും അല്ലെ. ഞാൻ മാപ്പിളയാണെന്ന് വായോണ്ട് പറയും, തൊള്ളപ്പാട്ട് പറയും. അപ്പൊ ആ അർത്ഥത്തിലും ഞങ്ങൾ മുസ്ലിമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. അതേസമയം ഈമാൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? അത് ഹൃദയത്തിൽ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള, അംഗീകരിച്ചുകൊണ്ടുള്ളതായ വിശ്വാസമാണ്. അതിവരെ സംബന്ധിച്ചിടത്തോളം അല്ല. ഇവിടെ അറാബ് എന്ന് പറയുമ്പോൾ എല്ലാ അറാബികളും അങ്ങനെയെന്ന് വിചാരിക്കും, പക്ഷെ എല്ലാ അറാബികളും അങ്ങനെയല്ല. ഇവിടെ ചില പ്രത്യേക അറാബികളാണ് ഉദ്ദേശിക്കുന്നത്. ബനു അസദ് ഇബ്നു ഹുസൈമ, ബനു അസദ് ഗോത്രം. അതേപോലെ തന്നെ ജുഹൈന, മുസൈന, അസ്ലം, ഗിഫാർ തുടങ്ങിയ അറേബ്യൻ ഗോത്രങ്ങളാണ്. ജുഹൈനയും മുസൈനയും ഗിഫാറും അസ്ലം തുടങ്ങിയ ഗോത്രങ്ങളൊക്കെ മദീനയോട് അടുത്താണ്. മദീനയോട് തൊട്ടടുത്തല്ല, മദീനയോട് അടുത്തുള്ള ഗോത്രങ്ങളാണ്. ഇതേപോലെ ബനു അസദ് ചിലതൊക്കെ അതിൽ മക്കയുടെയും മദീനന്റെയും ഇടയിലാണ് ഈ ഗോത്രങ്ങളുടെ അതിന്. അപ്പൊ ഈ ഗോത്രക്കാർ എന്ത് ചെയ്ത്, ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നത് എന്തിനാണെന്നറിയാം? അവര് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ട് വല്ലതൊക്കെ സമ്പാദിക്കാൻ വേണ്ടിട്ട് വന്നു. അപ്പൊ അവര് വന്നിട്ട് പറയാൻ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മുഹമ്മദ്, പല അറേബ്യൻ ഗോത്രങ്ങളും നിന്റെ അടുക്കൽ വന്നത് അവരുടെ ആയുധമായിട്ടാണ്, യുദ്ധം ചെയ്യാനാണ്. അവർ ഇസ്ലാം ഉൾക്കൊള്ളാതെയാണ് വന്നത് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു നിന്നോട് യുദ്ധം ചെയ്യാതെ, മുസ്ലിം ആയിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബമൊക്കെ ഇതാ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലതും തരണം, അതാണ് അവരുടെ ആവശ്യം. അപ്പൊ അവര് ഇസ്ലാം സ്വീകരിച്ചത് അവര് റസൂലുള്ളാഹിക്കുള്ള ഒരു ഔദാര്യം എന്ന പോലെയാണ് പറയുന്നത്. ഞങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വലിയ ഔദാര്യമാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലതും തരണം, ഇതാണ് അവർ പറയുന്നത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ശരിക്കും ഇവരുടെ ഉള്ള് പൊള്ളയായിരുന്നു. ഈ വന്ന ആളുകളുടെ ഉള്ള് ശരിക്കും പൊള്ളയായിരുന്നു. അവര് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളായിട്ടില്ല, അവര് ഭൗതികമായിട്ടുള്ളതായ ആനുകൂല്യങ്ങൾ പറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ വരവ്, മനസ്സിലായില്ല. അതുകൊണ്ടാണ് കാലത്തിൽ അറബ് ആമന്ന, ആമന്ന എന്ന് അവർ ഘോഷിച്ചപ്പോൾ കുല്ലം തുഅ്മിനു, നിങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് അവരോട് പ്രതികരിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. അറബികൾ നമ്മള് പിന്നെ അവരുടെ പ്രത്യേകത അതാണ്. ഇവിടെ ക്ലാസ്സിൽ നമ്മൾ ഹുജറാത്തിന്റെ തുടക്കത്തിൽ ചില പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. അറാബികൾ അവർക്ക് എപ്പോഴും പിന്നെ ഈ ഭൗതികതയോട് ഒരു താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, വമിനൽ അറാബി അഷദ്ദു കുഫ്റൻ വനിഫാഖൻ والاعراب اشد كفرا ونفاقا واجرد واجدر الا يقيم حدود ما انزل الله ان ترغيت الله سبحانه وتعالى പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ അറബികളിൽ ചിലരുണ്ട്, അവർ ചിലതൊക്കെ ചെലവഴിക്കും. പക്ഷെ ചെലവഴിക്കുന്നത് അവരൊരു കടബാധ്യതയായിട്ടാണ് കാണാൻ. കടായിട്ട് എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താ, ഓല് ഇങ്ങോട്ട് 10 എന്നുണ്ടെങ്കിൽ 100 അവർക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടി വരും, 100 ഇങ്ങോട്ട് കിട്ടേണ്ടി വരും. അതാണ് അവരുടെ പ്രത്യേകത. മുഹമ്മദെ കൊണ്ടാന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നത് ചെയ്യും അവര്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അറബി ഒരു ഖിദ്മത്ത് ചെയ്ത് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എന്താ അങ്ങോട്ട് വേണ്ടതെന്ന് വെച്ച്. അപ്പൊ അറബി പറയാണ് എനിക്കൊരു ഒട്ടകം കിട്ടണം എനിക്ക് സഞ്ചരിക്കാന്, പിന്നെ കുറെ ആടുകളും കിട്ടണം എന്നാ ഞങ്ങളെ കുടുംബത്തിന് പാല് ഇറന്ന് സുഖമായിട്ട് ജീവിക്കാം. മുപ്പരി ഇങ്ങോട്ട് എന്തോന്ന് തോണ്ടി കൊടുത്ത്, പക്ഷെ മുപ്പരിക്ക് അങ്ങോട്ട് മുപ്പര ആവശ്യപ്പെടുന്ന ഇതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിന് അത് കിട്ടും എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ്. പക്ഷേ എല്ലാ അറബികളും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു സൂറത്തു തൗബയിൽ തന്നെ, വമിനൽ അറബി മൻ യുഅ്മിനു ബില്ലാഹി വറസൂലി വയത്തഖിദു മാ യുൻഫിഖു ഖുർബാതിൻ ഇൻദല്ലാഹി വസലവാതിർ റസൂൽ. അറബികളിൽ ചിലർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരുണ്ട്, അന്ത്യനാളിൽ വിശ്വസിക്കുന്നവരുണ്ട്. അവർ ചെലവഴിക്കുന്നത് അല്ലാഹുവിങ്കൽ വലിയൊരു പുണ്യമായിട്ട് സ്വീകരിക്കുന്നവരും അറബികളിലുണ്ട്. അങ്ങനത്തെ അറബികളുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറബി വന്ന് പള്ളിയിൽ പ്രവേശിച്ച് ഒട്ടകയായിട്ടാണ് പള്ളിയിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞിട്ട് തോന്നുന്നു അങ്ങനെ പള്ളിയിൽ ഒട്ടകത്തിനെ കടത്തിയിട്ട് ഇങ്ങനെ കൂട്ടത്തിൽ നോക്കുകയാണ്. എന്നിട്ട് മെൻ മിൻകും ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകനെ നിങ്ങളിൽ ആരാ? അപ്പൊ കണ്ടിട്ട് ആ വെളുത്ത മനുഷ്യനാണ്. അപ്പൊ റസൂലിന്റെ അടുത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകനാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഥ അജബ്തുക്, ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കണം, അല്ലാഹു അർസലക ബിഹാദ, അല്ലയാണോ നിന്നെ പറഞ്ഞയച്ചേ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങളാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവാണ് എന്ന് നിയോഗിച്ചത്, അങ്ങനെ ഓരോ കർമ്മങ്ങൾ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്, അയാള് ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അയാൾ പറയാണ്, ഇനി എന്റെ കൗമ നാട്ടുകാരെ ദേവത്തെ നടത്താൻ വേണ്ടിട്ട് വേറൊരാളെ പറഞ്ഞയക്കണ്ട, ഞാൻ നോക്കിക്കൊണ്ട്. എന്റെ കൗമിനെ ഞാൻ നോക്കിക്കൊണ്ട് വേറൊരാളെ പറഞ്ഞയക്കണ്ട, മുഹമ്മദെ എന്റെ കൗമിനെ ദേവത്തെ നടത്താൻ നിന്റെ റസൂലാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോണത്. അള്ളാഹു അക്ബർ, നിന്റെ റസൂലാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അറബികളിൽ അങ്ങനെയുണ്ട്. പിന്നെ ഒരാൾ വന്നിട്ട് പറയാണ്, പിന്നെ എന്താണ് മുഹമ്മദ് എന്റെ മേൽ അള്ളാഹു ഫർളാക്കിയിട്ടുള്ളത്? അപ്പൊ 5 വക്ത നിസ്കാരമാണ്, നിസ്കാരമായിട്ട് പറഞ്ഞു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ നിർബന്ധമായിട്ടില്ല, നീ ഐച്ഛികമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഒഴികെ. ഇങ്ങനെ ഓരോ ചോദ്യങ്ങളാണ്. അപ്പൊ ഇവര് പറയണ് ഇല്ല, അസീദു അല ഹാദാ വല അൻകുസ്, ഇനി ഞാൻ കൂട്ടൂല കുറക്കൂല, ഞാൻ പോവാണ്. അപ്പൊ ഇവര് പോയ റസൂലുള്ള പറയാണ് അഫ്ലഹ, പിന്നെ അല്ലെങ്കിൽ വല്ലാഹി അഫ്ലഹ്, ആ വ്യക്തി വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചു. അപ്പൊ അറബികളിൽ അങ്ങനെ ഒരു കൗമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസമുള്ളവരായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുന്നവരായി ആത്മാർത്ഥമുള്ളവരായിട്ടുള്ള ഒരു കൗമ അറബികളിലുണ്ട്. പക്ഷെ അറബികളിൽ ഭൂരിഭാഗവും അവരെന്തല്ല, സംസ്കൃതരല്ല. കൂടുതൽ അദബുകൾ ദീനൊക്കെ പഠിക്കാനുള്ള അവസരം അവർക്കില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്കെതിരിൽ വല്ല പ്രതിസന്ധി ഉണ്ടാക്കുന്നത് പ്രതീക്ഷിച്ചു കഴിയുന്ന, അതേപോലെ തന്നെ പിന്നെ കുഫർ തീവ്ര, അത് തീവ്രമായിട്ട് നിഫാഖ് തീവ്രമായിട്ടുള്ള അറബികൾ ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ പാലിക്കാൻ കൂട്ടാക്കാത്ത അറബികൾ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതാണ് ദുനിയാ പ്രേമം, ഭൗതിക പ്രേമം, ഇതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അറബികൾ പിന്നെ ഇമാം സീബവൈഹിയുടെ ചരിത്രത്തിൽ ഒരു സംഭവമുണ്ട്. ഇമാം സീബവൈഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാം നൂറ്റാണ്ടുകാരനാണ്. രണ്ടാം നൂറ്റാണ്ടുകാരനെന്നാണ് ഹിജ്റയുടെ 100 ശേഷമാണ് ഇമാം സീബവൈഹിയുടെ കാലഘട്ടം. ഹിജ്റ 130 ആ കാലഘട്ടം. ഇമാം സീബവൈഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 33 അല്ലെങ്കിൽ 34 വയസ്സിലാണ് മരിക്കുന്നത്. 34 അല്ലെങ്കിൽ 33 വയസ്സിൽ ഇമാം സീബവൈഹി മരിക്കുമ്പോൾ അദ്ദേഹം ലോക പ്രശസ്ത പണ്ഡിതനാണ്. അദ്ദേഹം അൽ കിതാബ് എന്ന പേരിൽ ഒരു കിതാബിനെ എഴുതിയിട്ടുണ്ട്. വ്യാകരണത്തിൽ, അറബി വ്യാകരണത്തിൽ അൽ കിതാബ് എന്ന് പറഞ്ഞു പേർക്ക് ഒരു കിതാബുണ്ട്. ഈ അൽ കിതാബ് അന്ന് എഴുതിയതാണ്, 1300+ വർഷം കഴിഞ്ഞ കിതാബ് എഴുതിയിട്ട്. ആ കിതാബ് ഇന്നും അറബി വ്യാകരണത്തിൽ സമഗ്രവും സമ്പൂർണവുമായിട്ടുള്ള അവതരണമാണ്. അത്ര നല്ലൊരു കിതാബ് പിന്നീട് വ്യാകരണത്തിൽ എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ലസീബയുടെ ഈ അൽ കിതാബ് പിന്നെ അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠന വിദ്യാർത്ഥികൾക്കുള്ള ഒരു പിന്നെ പഠനത്തിനുള്ള ഗവേഷണത്തിനുള്ള ഒരു അവലംബ കൃതിയാണ്. മനസ്സിലായി? ഈ ഷൂമിസ്കി അത്രൊരു നദ്രീയത്തുണ്ടല്ലോ, ഒരു വീക്ഷണം ചിന്ത, ആ ചിന്തയുടെ പിന്നെ സ്രോതസ് സീബവൈഹിയുടെ അൽ കിതാബ് എന്ന് പറഞ്ഞ കിതാബിൽ നിന്നാണ്. ഇന്നും അത് പ്രസിദ്ധമാണ് അൽ കിതാബ്. ഈ സീബവൈഹി 33 വയസ്സാകുന്നതിന് മുമ്പ് എഴുതിയ കിതാബാണത്. പക്ഷെ ഈ സീബവൈഹി ഈ 34-ാമത്തെ അല്ലെങ്കിൽ 33-ാമത്തെ വയസ്സിൽ മരിക്കാൻ കാരണമായ സംഭവം ഈ അറാബികളുടെ സംഭാവന. സീബവൈഹി പേർഷ്യക്കാരനാണ്. അദ്ദേഹം ഇസ്ലാമിക ഖിലാഫത്ത് അന്ന് ബഗ്ദാദിലാണ്, സീബവൈഹി ജീവിച്ചാണെങ്കിൽ ബഗ്ദാദിലാണ്. അങ്ങനെ ബഗ്ദാദിൽ പിന്നെ ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്തിൽ യഹ്യ അൽ ബർമക്കി എന്നാണ്, ഹാറൂൺ റഷീദിന്റെ മന്ത്രിയാണ് യഹ്യ അൽ ബർമക്കി. അപ്പൊ അവര് എന്ത് ചെയ്യും, ഈ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടിയിട്ട് ഈ മത്സരങ്ങൾ നടത്തിയിട്ട് എന്ത് ചെയ്യും, നല്ല പാരിതോഷികങ്ങൾ നൽകും, പാരിതോഷികങ്ങൾ നൽകും. അങ്ങനെ സീബവൈഹിയും ഇമാം അൽ കിസായിയും തമ്മിൽ ഒരു മത്സരം നടന്നു, ആ മത്സരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദാ അൽ ഫുജാഇയ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഇദാഹും എന്നൊക്കെ പറഞ്ഞ ഖുർആനിൽ പറയില്ലേ, ഇദാഹും അല്ലെങ്കിൽ ഇദാ ഉമറു എന്നൊക്കെ പറയില്ലേ, ഇതാണ് ഇദാ അൽ ഫുജാഇയ എന്ന് പറയും. ഈ ഇദാ അൽ ഫുജാഇയക്ക് ശേഷം വരുന്ന ഇസ്മിന് റഫ് ആണോ അതല്ല നസ്ബാണോ, ഇദാ ഉമറു എന്നാണോ പറയാ അതല്ല ഇദാ ഉമറ എന്നാ പറയാ, അതാണ് ഖിലാഫ്. വ്യാകരണ പണ്ഡിതന്മാരാണ്, സീബവൈഹി വ്യാകരണ പണ്ഡിതനാണ്, ഇമാം അൽ കിസായി വ്യാകരണത്തിലും മറ്റു പല കലകളിലും പണ്ഡിതനാണ്. ഏതായാലും ഈ ഒരു മത്സരം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ബഗ്ദാദിലെത്തി. ആര്? സീബവൈഹി, പേർഷ്യക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം ബസ്രയിലെത്തി, അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം പഠിക്കുന്നത്. നിപുണന്മാരായ പണ്ഡിതന്മാരുടെ കീഴിൽ, ഇമാം ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദിയെ പോലുള്ളതായ പണ്ഡിതന്മാരുടെ കീഴിൽ സീബവൈഹി പഠിച്ച് നല്ല നിപുണനായ പണ്ഡിതനായി. അദ്ദേഹം പറയും ഈ കിതാബ് വരെ എഴുതി, അൽ കിതാബൊക്കെ എഴുതി. അങ്ങനെ ഈ ഒരു മസലയിൽ കിസായിയോട് ഏറ്റുമുട്ടി, ഇമാം അൽ കിസായി അലി ഇബ്നു ഹംസ അൽ കിസായിയോട് ഏറ്റുമുട്ടി. ഏറ്റുമുട്ടിയപ്പോ ഈ ബർമക്കി യഹ്യ അൽ ബർമക്കിയുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞ്, ഒരാൾ പറഞ്ഞ്, ഇമാം സീബവൈഹി പറഞ്ഞ്, ഇദാ അൽ ഫുജാഇയക്ക് ശേഷം റഫ് ആയിരിക്കും. അപ്പോ കിസായി പറഞ്ഞ്, റഫും നസ്ബും രണ്ട് വജുവും പറ്റും എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സീബവൈഹിയുടെ അടുക്കലാണ് ശരി, വിശുദ്ധ ഖുർആനൊക്കെ അങ്ങനെയാണ്, ഈ രീതിയിലാണ് വിശുദ്ധ ഖുർആനിലൊക്കെ ഉള്ളത്, അതാണ് ശരി, സീബവൈഹിയുടെ പക്ഷാണ് ശരി, അത് 100-ൽ 100 ഉറപ്പാണ്, പകൽ വെളിച്ചം പോലെ. അപ്പൊ ബർമക്കി പറഞ്ഞെന്ത്, മന്ത്രി പറഞ്ഞ്, ഹാറൂൺ റഷീദുല്ലേ ബർമക്കി പറഞ്ഞ്, നിങ്ങൾ രണ്ടാൾ അഭിപ്രായ വ്യത്യാസത്തിലായി, നിങ്ങൾ രണ്ടാളും വ്യാകരണത്തിൽ വലിയ നിറഞ്ഞ പണ്ഡിതന്മാരാണ്, ഇനി എന്ത് ചെയ്യും? അപ്പൊ കിസായി പറഞ്ഞ്, ഇതാ വുജുഹുൽ ആറാബ്, ആറാബികൾ ഇതാ നമ്മളുടെ മുമ്പിൽ. അന്നത്തെ കാലത്ത് ആറാബികളാണ് തീർപ്പ് കൽപ്പിക്കുക, കാരണം അവർ നല്ല ഭാഷയുണ്ട്. അപ്പോ ആറാബികൾ ഇതാ, ആറാബികളെ വിളിക്കാൻ പറഞ്ഞു, അവർ പറയട്ടെ. അപ്പൊ ആറാബികൾ വന്ന്, എന്തിനാ വരുന്നത്, ഈ രണ്ട് പണ്ഡിതന്മാർക്കിടയിൽ വിധിക്കാനാണ് ആറാബികൾ വന്നത്. ആറാബികൾ വന്നിട്ട് നോക്കി ആരാണ് ഖലീഫന്റെ അടുത്താള്, ഓല നോക്കിയത് ന്യായവും നീതിയും ഒന്നല്ല, പിന്നെ ആരാണ് ഖലീഫയുടെ അടുത്ത ആളുകൾ എന്നാണ് അവർ നോക്കിയത്. അപ്പൊ മുമ്പ് സീബവൈഹി എവിടുത്താരന, പേർഷ്യക്കാരനാണ്, വന്നുകൂടിയാളാണ്. കിസായി അങ്ങനെയല്ല, കിസായി എപ്പോഴും കൊട്ടാരത്തിൽ അങ്ങനെ ആ രീതിയിൽ ജീവിക്കണ ആളാണ്. അപ്പോ അവരെന്ത് ചെയ്ത്, അവര് പറഞ്ഞ് രണ്ടു വജുവും പറ്റും, റഫല്ല കിസായി പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ്. അത് സീബവൈഹിക്ക് ഭയങ്കര ടെൻഷനാക്കി. കാരണം എന്താ, അവര് പറഞ്ഞ പച്ച കളവാ, പക്ഷെ ഈ ദുനിയാവിന് വേണ്ടിയിട്ടാണ്, കാശിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്ത് ആ നിലപാട് അവിടെ സ്വീകരിച്ചത്. മനസ്സിലായോ? കിസായി അവിടുന്ന് ഇറങ്ങി. മാത്രല്ല കിസായി അല്ല കിസായി അല്ല സീബവൈഹി സീബവൈഹി വളരെ തളർന്നുപോയി ആ സദസ്സിൽ വെച്ച്. അപ്പോ ഇമാം ഖിസായി ഉണ്ടല്ലോ, അലി ഇബ്നു ഹംസ അൽ ഖിസായി, അദ്ദേഹം പറഞ്ഞ് പിന്നെ ബർമക്കിനോട് പറഞ്ഞ്, നിങ്ങൾ പിന്നെ അയാളെ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് പരിഗണിച്ചല്ലേ, കാരണം മൂപ്പര് പേർഷ്യയിൽ നിന്ന് വന്നതാ, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് എന്ത് ചെയ്തത് വന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം പരിഗണിക്കണം, മൂപ്പരിക്ക് എന്തെങ്കിലും കൊടുത്തല്ലേ എന്ന് പറഞ്ഞു. അത് മൂപ്പരിക്ക് ഒരു വലിയ അടിയായി ഇസായ പറഞ്ഞത്. അതോടുകൂടി മൂപ്പര് തളർന്ന് അവിടുന്ന് ഇറങ്ങി മൂപ്പര് നാടുവിട്ട് പേർഷ്യയിലേക്ക് തന്നെ പോയി. അങ്ങനെ അഹ്ഫഷ് എന്ന് പറഞ്ഞ മൂപ്പരുടെ ശിഷ്യനുണ്ട്, ആ ശിഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് ഇത് പറഞ്ഞു, ഈ അറാബികൾ ഈ പൈസക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സത്യം തമസ്കരിച്ച ആ കഥ മൂപ്പര് പറഞ്ഞു. മൂപ്പരയിൽ ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ അദ്ദേഹം ഒരു കവിത പറയുന്നുണ്ട്. കവിത എന്ന് വെച്ചാല് പിന്നെ യു അമ്മിലു ദുന്യാലി തബ്ഖലഹു ഫവാഫൽ മനിയ തുദൂനൽ അജൽ ഫബാത യസ്ഖി ഉസൂല നഖീൽ ഫആശ നഖീലു വമാത റജുൽ. അതാണ് കവിത, വലിയ അർത്ഥവത്തായ കവിതയാണ്. അതായത് യു അമ്മിലു ദുന്യാലി തബ്ഖലഹു, ഒരു മനുഷ്യൻ ദുനിയാവ് ശേഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രതീക്ഷ വെക്കുകയാണ്. പക്ഷേ ഫവാഫൽ മനിയ തുദൂനൽ അജൽ, ഈ മനുഷ്യന്റെ പ്രതീക്ഷയ്ക്ക് ഇപ്പുറത്തായിട്ടാണ് മരണം വന്നെത്തുന്നത്. ഫബാത യസ്ഖി ഉസൂല നഖീൽ, ഈ മനുഷ്യൻ ഈത്തപ്പനകയെ നനച്ചുകൊണ്ട് ജീവിക്ക. ഫആശ നഖീൽ വമാത റജുൽ, ഈത്തപ്പനകൾ ജീവിച്ചു മനുഷ്യൻ മരിച്ചു. ഈ രണ്ട് വരി കവിത വേദനയിൽ ചൊല്ലി സീബവേഹി മരിച്ചു. അദ്ദേഹം വളരെ മനസ്സ് ദുഃഖിച്ച് വേദനിച്ചിട്ടാണ് മരിക്കുന്നത്, കാരണം ഈ ഒരു സംഭവത്തിൽ. കാരണം പകൽ വെളിച്ചം പോലുള്ള ഒരു സത്യം, അതിനാണ് എന്ത് ചെയ്ത് ഇവര് പൈസക്ക് വേണ്ടിയിട്ട് അട്ടിമറിച്ചത്. മാത്രമല്ല അത് ഒരു വലിയ ആ ഒരു അവിടെ ഒരു സത്യം പറയാന്നുള്ളതുണ്ടല്ലോ, അതൊരു അനിവാര്യതയാണ്. പക്ഷെ ആ അനിവാര്യതയെ പൈസക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ദുനിയാവിന് വേണ്ടിയിട്ട് ഈ അറാബികൾ അവിടെ ദേശീയ ചെയ്തത്. അതോടുകൂടി സീബവൈഹി മരിച്ചു. അതുകൊണ്ട് തന്നെ സീബവൈഹിയുടെ ആ കുറെ വിജ്ഞാനങ്ങൾ അത് മുസ്ലിം ലോകത്തിന് പിൽക്കാലത്ത് നഷ്ടമാകുക ചെയ്തു. അദ്ദേഹം രചിച്ച ഏക ഒരു കിതാബാണ്, ഏക കിതാബ്, അതാണ് അൽ കിതാബ്. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, എത്ര വിലപത്തായ ഒരു കിതാബായിരുന്നു അത്. അല്ലാഹുല്ലി ഇത് പിന്നെ അൽ ഖിസായിയുടെ അടുക്ക, അല്ലെങ്കിൽ ഖിസായിയും സിബയും തമ്മിൽ ആ മത്സരത്തിൽ അറാബികളുടെ നിലപാടാണ്. മനസ്സിലായി? ചരിത്രത്തിൽ കാണാം അൽ ഖിസായി, ഈ ഇമാം ഖിസായി മൂപ്പർക്ക് നല്ല അടിയാണ് കിട്ടിയത് ഖിസായിക്ക്. കാരണം എന്താ വെച്ചാൽ ഈ സീബവൈഹിയുടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു അബു മുഹമ്മദ് അൽ യസീദി. അബു മുഹമ്മദ് അൽ യസീദ് എന്ന് പറഞ്ഞാൽ സീബവൈഹിയുടെ ഒരു ശിഷ്യനാണ്. അദ്ദേഹം ഈ ചരിത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. ആരുടെ ചരിത്രം? സീബവൈഹിയായിട്ടുള്ളതായി പ്രശ്നം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ രാജകൊട്ടാരത്തിൽ ഹറൂൺ റഷീദ് ഇരിക്കെ പിന്നെ ഈ യഹ്യ അൽ ബർമക്കിയുടെ മുന്നിൽ വെച്ചിട്ട് ഖിസായിനെ വെല്ലുവിളിച്ച്, ആര്? ഈ സീബവൈഹിയുടെ ശിഷ്യൻ അബു മുഹമ്മദ് അൽ യസീദി. വെല്ലുവിളിച്ചത് ഏത് വിഷയത്തിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കവിത പാടി. ആ കവിതയിൽ അതിന്റെ രണ്ടാമത്തെ പകുതി ഇങ്ങനെയാണ്, വയക്കൂനുൽ ഈറു മഹ്റൻ യക്കൂനുൽ ഈറു മഹ്റൻ യക്കൂനു അൽ മഹ്റു മഹ്റുൻ. ഇങ്ങനെയാണ് കവിത. അവിടെ അതിന്റെ അവസാനം ഞാൻ എഴുതാ, വ്യാകരണ ക്ലാസ്സായി പോയ. യക്കൂനുൽ ഈറു മഹ്റൻ യക്കൂനുൽ മഹ്റു മഹ്റൻ മഹ്റുൻ. ഇങ്ങനെയാണ് ഇത്. യക്കൂനുൽ മഹ്റു ഈറു മഹ്റൻ എന്നുള്ളത് വ്യാകരണ പ്രകാരം ശരിയാണ്. യക്കൂനു എന്നുള്ളതിന്റെ ഇസ്മാണ് അൽ ഈറു, അതിന്റെ ഖബറാണ് മഹ്റൻ. അങ്ങനെയാണ് വരേണ്ടത്, മഹ്റൻ എന്നാണ് വരേണ്ടത്. ഇവിടെ യക്കൂനുൽ മഹ്റു മഹ്റുൻ എന്നാണ് ശരിക്കും ഇവിടെ വരേണ്ടത്. എങ്ങനെയാണ്? നിയമപ്രകാരം യക്കൂനു എന്നതിന്റെ മഹർ ഇസ്മാണ്, മഹ്റൻ എന്നാണ് എന്ത് ചെയ്യേണ്ടത്, ഖബർ വരേണ്ടത്. യക്കൂനു എന്നുള്ളതിന്റെ ഖബർ വരേണ്ടത് മഹ്റൻ എന്നാണ്. പക്ഷെ ഇവിടെ എന്താ പ്രയോഗിച്ചത്? മഹ്റുൻ എന്നാ പ്രയോഗിച്ചത്. യക്കൂനുൽ ഈറു മഹ്റൻ യക്കൂനുൽ മഹ്റു മഹ്റുൻ, ഇങ്ങനെയാണ്. അപ്പൊ ഇതിനെ ഇഹ്റാബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ആര്? സീബവൈഹിന്റെ ശിഷ്യൻ അബു മുഹമ്മദ് അൽ യസീദി. ആരോട്? ഇമാം ഖിസായിയോട്. അപ്പൊ ഖിസായി ഇതിനു മുമ്പിൽ വേർത്ത്. കാരണം എന്തുകൊണ്ട്? ആദ്യം പറഞ്ഞ യക്കൂനുൽ ഈറു മഹ്റൻ എന്നുള്ളത് ശരിയാണ് വ്യാകരണ പ്രകാരം, പക്ഷെ ഇവിടെ അൽ മഹ്റു മഹ്റുൻ എന്നാണ്. മഹ്റൻ എന്ന് ഇവിടെ പറയാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട? പിന്നെ പോയം ഉണ്ടല്ലോ, കവിതയുടെ നിയമപ്രകാരം മഹ്റുൻ എന്നാണ് ഇവിടെ അവസാനിക്കേണ്ടത്. ഇങ്ങനെയാണ് അൽ മഹ്റു മഹ്റുൻ. അങ്ങനെ പക്ഷെ യക്കൂനു പറഞ്ഞാ പിന്നെ എന്ത് വേണം? മഹ്റൻ എന്നാണ്. പക്ഷെ കവിതയിലുള്ളത് മഹ്റുൻ എന്നാണ്. അപ്പൊ എങ്ങനെ ഇഹ്റാബ് പറയും എന്ന് അബു മുഹമ്മദ് അൽ യസീദി ഈ ബർമക്കിയുടെ മുമ്പിൽ ഹാറൂൺ റഷീദും ഉണ്ട് ചോദിച്ച്. അതിൽ ഖിസായി വീണ്, പറയാൻ പറ്റിയില്ല. അപ്പോ അബു മുഹമ്മദ് അൽ യസീദി മുമ്പര് പറഞ്ഞ് യക്കൂനിൽ ഈറു മഹ്റൻ യക്കൂനു അൽ മഹ്റു മഹ്റുൻ. യക്കൂനു എന്നുള്ളതിന്റെ ബന്ധം ഇങ്ങട്ടാ മുന്നിക്കാണ്, ഇങ്ങട്ടല്ല. യക്കൂനുൽ ഈറു മഹ്റൻ യകൂനു, അങ്ങനെ തന്നെ ആവുള്ളു. പിന്നെയോ അൽ മഹ്റു മഹ്റുൻ, ഇത് മുഫ്താ ഖബറാണ്. അൽ മഹ്റു മഹറാകുന്നത് മഹ്റുൻ. അപ്പൊ ഈ യക്കൂനു എന്നുള്ളതിന് ഇങ്ങട്ടല്ല ബന്ധം, പിന്നെ യക്കൂനു എന്നുള്ളതിന് ബന്ധം അങ്ങട്ടാണ്. അപ്പൊ ഇത് ശരിയാണ്, അൽ മഹ്റു മഹ്റുൻ മുഫ്താ ഖബറാണ്, ഇത് മർഫുവാണ്. ഇതോടുകൂടിയ ഇമാം അൽ ഖിസായി എന്ത് ചെയ്ത്, അതേ സദസ്സിൽ വെച്ച് സിബവയ്യെ അദ്ദേഹം തോൽപ്പിച്ച അതേ സദസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്ത്, സിബവയ്യന്റെ മകൻ ശിഷ്യൻ അബു മുഹമ്മദ് അൽ യസീദി തോൽപ്പിച്ച്. പക്ഷേ പണ്ഡിതന്മാർ പറയുന്ന എന്താന്ന് വെച്ചാല്, ഈ സിബവയ്യി അല്ല ഇമാം അലി പിന്നെ ഹംസ അൽ ഖിസായി അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ നിപുണനായിരുന്നു. വലിയ സേവനങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അൽ ഖുറാ ഉൽ അഷറ അഷറ ഖിറാഅത്തിൽ ഒരു പിന്നെ പണ്ഡിതൻ ഖാരി ആരാണ്, അലി ഇബ്നു ഹംസ അൽ ഖിസായിയാണ്. അദ്ദേഹത്തിന് നല്ല ഖിദ്മത്താണ് ഖുർആന്റെ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉയർത്തിയിട്ടുണ്ട്. ഈ സിബവയുടെ ശിഷ്യനുണ്ടല്ലോ ഇമാം ഖിസായി തോറ്റി നടന്നപ്പോൾ എന്താ ചെയ്താരോ, അദ്ദേഹത്തിന്റെ തലപ്പാവ് ഊരിയിട്ടുള്ള ഒറ്റയേറാണ് നിലത്ത്, എന്നിട്ടാണ് തുള്ളിച്ചാടി സന്തോഷത്താൽ. അതായത് എന്റെ ഉസ്താദിനെ തോൽപ്പിച്ചതിന് ഞാൻ നിങ്ങളെയും തോൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള അത് അറിയിക്കാൻ വേണ്ടിട്ട് അദ്ദേഹം ചെയ്തത് എന്താണ്, സന്തോഷ പ്രകടനം അല്പം കൂടിപ്പോയി, തലപ്പാവ് ഊരിയിട്ട് നിലത്തെറിഞ്ഞിട്ട് എന്ത് ചെയ്ത് അദ്ദേഹം ആഘോഷിച്ചു. അത് എവിടെയാണ് നടക്കുന്നത്, ഖലീഫന്റെ മുന്നിലാണ്, ഖലീഫന്റെ മുമ്പിലാണ്, മന്ത്രിയുണ്ട്. അപ്പോ അവിടുന്ന് രാജകൊട്ടാരത്തിൽ നിന്ന് വിളംബരം, എന്താ പറഞ്ഞത്, ഖിസായി തോറ്റതിനേക്കാൾ ഇവിടെ നിങ്ങൾ ശരി, നിങ്ങൾക്ക് ശരിയാണ്, പക്ഷെ നിങ്ങളുടെ ആ ശരി ആഘോഷിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. ശരി നിങ്ങൾ ആഘോഷിച്ചതാണ് ഏറ്റവും തെറ്റ് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഈ അബു മുഹമ്മദ് അൽ യസീദിയെ പിന്നെ അവിടുന്ന് തുരത്തേ ചെയ്തത്, ഒന്നും കൊടുത്തില്ല, അദ്ദേഹത്തെ തുരത്ത് ചെയ്തത്. ഖിസായിയെ ഒരിക്കലും കൊട്ടാരത്തിന് ഇറക്കിയതുമില്ല. അപ്പൊ പണ്ഡിതന്മാർ പറയണ അദ്ദേഹം ആ ഖിദ്മത്തിന് ചെയ്ത ആ സേവനത്തിന് അദ്ദേഹത്തിനുള്ള ആദരവായിരിക്കാം മതി എന്നുള്ളതാണ്. അല കുല്ലി, നമ്മുടെ വിഷയം ഇവിടെ നമ്മൾ നഹവല്ല, പിരീഡ് നമ്മുടെ തഫ്സീറാണ്. ഇതൊക്കെ മലമാത്തകള് മനസ്സിലായി നമുക്ക്, പിന്നെ ഇതും അനിവാര്യമാണ്. ചില വിഷയങ്ങളിൽ നമുക്ക് കുറെ പാഠങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങളിലുണ്ട്. അല്ല കുല്ലി, നമ്മളിവിടെ എന്തിനാ ഇത് കൊണ്ടുവന്നത്, അറാബികളുടെ ആ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവര് അറാബികൾ പലപ്പോഴും ഈ പിന്നെ നമ്മളെ മലപ്പുറത്ത് പറയും വേഗണ പെരക്ക് ഊരണ കൗക്കോൽ ലാഭം അല്ലെ, ആ ഊരണ കൗക്കോലിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ നിലപാടുകൾ സ്വീകരിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വരെ അറാബികൾ എന്ത് ചെയ്തത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സംഘം അറാബികൾ വന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരിക്കുന്നു, അതുകൊണ്ട് എല്ലാ അറാബികളും അതേപോലെ അറേബ്യൻ ഗോത്രങ്ങൾ മുഹമ്മദ് നിന്നോട് യുദ്ധം ചെയ്തിട്ട് പിന്നെയൊക്കെയാണ് എന്ത് ചെയ്തത് അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ നിന്നോട് യുദ്ധം ചെയ്തിട്ടില്ല, ഞങ്ങളിതാ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ഇതാ വന്നിരിക്കുന്നു, ഞങ്ങളിതാ മുസ്ലിമായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കും എന്ത് ചെയ്യണം, നീ സമ്മാനങ്ങളൊക്കെ തരണം, സംഭാവനകൾ തരണം എന്നാണ് അവർ പറയുന്നത്. അപ്പോ അവരുടെ ഉള്ള് എന്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ അറിയിക്കണം. അതാണ് പറഞ്ഞത് കാലത്തിൽ അറാബു ആമന്ന, ആമന്ന എന്ന് അറാബികൾ ഘോഷിച്ചു. കുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന, കാരണം എന്താ, വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഇതുവരെയും ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ല, പ്രവേശിച്ചിട്ടില്ല. എന്നിട്ട് അല്ലാഹു പറയണ വൈൻ തുതി അല്ലാഹ വ റസൂലഹു, നിങ്ങൾ അല്ലാഹുവേയും അല്ലാഹു റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ, എങ്ങനെ അല്ലാഹുനെ അല്ലാഹു റസൂലിനെ അനുസരിക്കുക, കൽപ്പനകൾ പ്രാവർത്തികമാക്കി തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നിങ്ങൾ അല്ലാഹുവേയും അല്ലാഹു റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ, ലാ യലിതുക്കും മിൻ അഅമാലിക്കും ഷൈഅ, നിങ്ങളുടെ അമലുകളിൽ നിന്നൊന്നും നിങ്ങൾക്ക് കുറയൂല, നഷ്ടമാവുകയില്ല. ഇന്നല്ലാഹ ഗഫൂറു റഹീം, തീർച്ചയായും അല്ലാഹു ഗഫൂറും റഹീം ആവുന്നു. ഗഫൂർ എന്ന പാപങ്ങളെല്ലാം പൊറുക്കുന്നവൻ, റഹീം എന്ന് പറഞ്ഞാൽ കരുണ കാണിക്കുന്നവൻ. എന്നിട്ട് അല്ലാഹു പറയാണ് ഇങ്ങനെ കേവല ഘോഷം നടത്തുന്നവരെല്ലാം, ഞങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു എന്ന് കേവല ഘോഷം നടത്തുന്നവരെല്ലാം മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങൾ ആരാണ്? ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അവർ ആര് മാത്ര, അല്ലദീന ആമനു ബില്ലാഹി വറസൂലി, അള്ളാഹുലും അള്ളാഹു റസൂലിലും വിശ്വസിക്കുകയും, സുമ്മലം യർത്താബു, എന്നിട്ട് പിന്നെ സന്ദേഹമില്ലാത്തവർ, സംശയം ഇല്ലാത്തവർ അവരാണ്. വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാ, സമ്പത്തുക്കൾ കൊണ്ട്, തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ട്, ശരീരങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുകയും ചെയ്യുന്നവരാകുന്നു മുഅ്മിനീങ്ങൾ. ഇവിടെ ഇത് പറയാൻ കാരണം ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയക്ക് പോയില്ലേ, ഉംറക്ക് പോയല്ലോ. അപ്പൊ ആ യാത്രയിൽ ഇവർ ഈ മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവർ റസൂലിനെ വിളിച്ച് കൂടെ വിളിച്ച്, അപ്പൊ അവര് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പുറപ്പെട്ടില്ല. അപ്പോ അവിടെ ഇത് അതാണ് പറഞ്ഞത്, വജാഹദു ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലാഇക ഹുമുസ് സാദിഖൂൻ, അവരാകുന്നു സത്യസന്ധന്മാർ. എന്നിട്ട് ഇനി ഇതാ അതിനനുസരിച്ചാണ് ഇത് മനസ്സിലാക്കേണ്ടത്. കുൽ, പ്രവാചകരെ പറയുക, അത്തുഅല്ലിമൂന അല്ലാഹ, നിങ്ങൾ അല്ലാഹുവെ പഠിപ്പിക്കുകയാണോ, ബിദീനിക്കും നിങ്ങളുടെ ദീനിനെ കുറിച്ച്, അതായത് നിങ്ങൾ ദീൻ ഉൾക്കൊണ്ടവരാണ് മുസ്ലിമീങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ അല്ലാഹുവിനെ പഠിപ്പിക്കുകയാണോ, അല്ലാഹുനെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? വല്ലാഹു യഅലം മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, വാനങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു അറിയുന്നവനാണ് എന്നിരിക്കെ, ദർമാവുൽ ഹാൽ എന്നിരിക്കെ, വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാത്തിനെ കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനായിരുന്നു എന്നതും ഇരിക്കെ, അത്തുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും, നിങ്ങളുടെ ദീനിനെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവെ പഠിപ്പിക്കുകയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കാൻ. യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാനി ഇൻ കുന്തും സാദിഖീൻ. യമുന്നൂൻ അലൈക, ദാ യമുന്നൂനു അലൈക, യമുന്നൂൻ അവർ ഔദാര്യ മന്ന് പറയുക, മന്ന് പറയാന്നാണ് എന്താ പിന്നെ കൊടുത്തത് പറയുക, അല്ലെങ്കിൽ നിഅമത്ത് അനുഗ്രഹം എടുത്ത് പറയുക, ഔദാര്യം ചെയ്തത് പറയുക, അതാണ് യമുന്നൂന അലൈക അൻ അസ്ലമു, തങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്നത് താങ്കൾക്ക് ചെയ്ത ഒരു ഔദാര്യമായിട്ട് അവർ എടുത്തു പറയുന്നു. യമുന്നൂൻ അലൈക്, താങ്കൾക്ക് അവർ ചെയ്ത ഒരു ഔദാര്യമായിട്ട് അവർ എടുത്തു പറയുന്നു. അൻ അസ്ലമു, അവർ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്നത്, അൻ അസ്ലമു എന്നാണ്, അൻ മസ്ദരിയ എന്ന് പറയാം, അൻ അസ്ലമു എന്നാണ് തങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്നത്. താങ്കൾക്ക് ചെയ്ത ഒരു ഔദാര്യമായിട്ട് അവർ എടുത്തു പറയുന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യമായിരിക്കാം, അവർക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താ ഒന്നുമില്ല, അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കായി. പക്ഷെ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചില്ലേ മുഹമ്മദെ, നീ ദഅവത്ത് നടത്തിയിട്ട് സ്വീകരിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്നാ പറയുന്നത്. അതാണ് യമുന്നൂന അലൈക അൻ അസ്ലമു. ഒരാ അറാബിക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത്, അതും ഒരു മഹാ ഇതാ കൊടുത്ത്, അയാൾ മുസ്ലിം അല്ല, അല്ലെങ്കിൽ അയാൾ ഇസ്ലാം സ്വീകരിച്ചു, ഏതായാലും ഇസ്ലാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ചോദിച്ച് അയാൾക്ക് കൊടുത്ത്. അവൻ കുറെ കിട്ടിയപ്പോ അയാൾ ഓടുകയാണ് നാട്ടിക്ക്, എന്നിട്ട് പറയാണ് മുഹമ്മദിൽ വിശ്വസിച്ചോളീം കൂട്ടരെ, പിന്നെ ഒരിക്കലും ദാരിദ്ര്യം വയക്കാത്ത വിധമുള്ള ഔദാര്യം മുഹമ്മദ് ചെയ്യുന്നു പറഞ്ഞു. മുഹമ്മദിൽ സ്വീകരിച്ചോളീം, മുഹമ്മദ് ഔദാര്യം ചെയ്യും, ആ ഔദാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും പട്ടിണി പേടിക്കണ്ട എന്നാ പറഞ്ഞത്. ഇവർക്ക് അതാണ് അതാണ് അറബികളുടെ ഒരു സ്വഭാവം. ഏതായാലും യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ, പറയുക, ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, ലാ തമുന്നു അലയ്യ, എനിക്ക് ചെയ്ത ഒരു ഔദാര്യമായിട്ട് നിങ്ങളുടെ ഇസ്ലാമിനാക്കണ്ട. ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങളുടെ ഇസ്ലാമിനെ നിങ്ങൾ എനിക്ക് ചെയ്ത ഒരു ഔദാര്യമാക്കണ്ട. പിന്നെയോ, ബലില്ലാഹു യമുന്നു അലൈക്കും, ബൽ ബൽ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിന്റെ ബൽ എന്നാണ്, എന്നാൽ അല്ലാഹു യമുന്നു അലൈക്കും, അല്ലാഹു ആകുന്നു നിങ്ങൾക്ക് ആ ഔദാര്യം ചെയ്തിട്ടുള്ളത്. ബലില്ല അല്ലാഹു യമുന്നു അലൈക്കും, നിങ്ങൾക്ക് ഔദാര്യം ചെയ്തിരിക്കുന്നു. അൻഹദാക്കും ലിൽ ഈമാൻ, അൻഹദാക്കും, അല്ലാഹു നിങ്ങൾക്ക് മാർഗം കാണിച്ചു എന്നതിനാൽ, എവിടേക്ക്, ലിൽ ഈമാൻ, ഈമാനിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് ഈമാനിലേക്ക് വഴി കാണിച്ചത് അല്ലാഹുവാണ്. അള്ളാഹു നിങ്ങൾക്ക് ഈമാനിലേക്ക് വഴി കാണിച്ചതിലൂടെ യമുന്നു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ഔദാര്യം ചെയ്യുക ചെയ്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങളൊരുട്ടർക്ക് ഔദാര്യം ചെയ്തതല്ല, പിന്നെയോ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഔദാര്യം. ഈ മന്നുണ്ടല്ലോ, അൽമൻ, എന്താ അൽമന്ന് പറഞ്ഞ? അൽമന്ന് പറഞ്ഞാല് ഔദാര്യം വിളിച്ചു പറയലാണ്, ഔദാര്യം ചെയ്തത് വിളിച്ചു പറയലാണ്. അള്ളാഹു ഔദാര്യം ചെയ്തത് വിളിച്ചു പറയൽ പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം പാടില്ല, അത് ആക്ഷേപാർഹമാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഔദാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ മുപ്പരെ കാണുമ്പോഴൊക്കെ എനിക്കത് ചെയ്യുന്നില്ല, ഇത് തന്നില്ല എന്നിങ്ങനെ പറയാന്നുള്ളത് അത് പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം പാടില്ല, ഹറാമാണ്. അൽമന്നാൻ, സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ട, അല്ലെങ്കിൽ അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യത്തോടുകൂടി നോക്കാത്ത, അള്ളാഹു നയത്തിൽ സംസാരിക്കാത്ത കൗമാണ് ആര്? മന്നാൻ, കൊടുത്തത് എടുത്തു പറയുന്നവൻ. അപ്പൊ ഈ കൊടുത്തത് എടുത്തു പറയാന്നുള്ളത് ഒരിക്കലും പാടുള്ളതല്ല. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്താ, ആ അള്ളാഹ്ക്ക് പേര് തന്നെയുണ്ട് അൽ മന്നാൻ എന്ന്. അള്ളാഹ്ക്ക് ഒരു പേരുണ്ട്, എന്താണ്? അൽമന്നാൻ. എന്താ അൽമന്നാൻ എന്ന് പറഞ്ഞ? മന്നാൻ എന്ന് പറഞ്ഞെങ്കിൽ ഔദാര്യം ചെയ്യുന്നുവെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നൽകിയതായ ഔദാര്യങ്ങൾ എന്ത് ചെയ്യും? അടിമയോട് എടുത്തു പറയും. പ്രത്യേകിച്ച് വിചാരണയുടെ കോടതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചില അടിമകളെ വിളിച്ചിട്ട് ചോദിക്കും, നിനക്ക് ഞാൻ സമ്പത്ത് നൽകിയില്ലേ, നിനക്ക് ഞാൻ വിവാഹം കഴിക്കാൻ അവസരം നൽകിയില്ലേ, ഞാൻ നിനക്ക് നേതൃത്വം നൽകിയില്ലേ, ഇങ്ങനെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? അള്ളാഹു നൽകിയതായ ഔദാര്യങ്ങളെ എടുത്തു പറയും, എന്നിട്ട് ചോദിക്കും. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സ്തുത്യർഹമായിട്ടുള്ള ഒരു വിശേഷണമാണ്, അള്ളാഹു അൽ മന്നാനാണ്. എന്നാൽ ആ സ്വഭാവം അത് പടപ്പുകൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല, യമുന്നൂൻ അലൈ ഖാൻ അസ്ലമു കുല്ലാ തമുന്നു അലൈ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിലീമാൻ ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഇവിടെയെത്തിയ അല്ലേ, യമുന്നൂൻ അലൈ ഖാൻ അസ്ലമു കുല്ലാ തമുന്നു അലൈ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിലീമാൻ ഇൻ കുന്തും സ്വാദിഖീൻ. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ, നിങ്ങൾക്ക് ഈമാനിലേക്ക് മാർഗം കാണിച്ചതിലൂടെ അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് ഔദാര്യമേകിയിട്ടുള്ളത്. അത് ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണ് എങ്കിൽ, അതാണ് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔദാര്യം, അതാണ് ഒരാൾക്ക് ഹിദായത്ത്. ആരെങ്കിലും ഹിദായത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമായിട്ടുണ്ടെങ്കിൽ, ഈമാൻ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, അയാളിങ്ങനെ അതിന്റെ പേരിൽ ഞാൻ മുസ്ലിമായില്ല, ഞാൻ ഇസ്ലാമായില്ല എന്നുള്ള പിന്നെ ഈ ഇത് പറയുക എന്നുള്ളത് പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അയാളോട് കാണിച്ച ഔദാര്യമാണ്, അയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിന്റെ വഴിയിലേക്ക് ആക്കി എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ സംഭവം അതെന്താ വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ യുദ്ധത്തിൽ സ്വത്ത്, യുദ്ധാർജിത സ്വത്ത് വിഹിതം വെക്കുമ്പോൾ പിന്നെ പുതുതായി ഇസ്ലാമിലേക്ക് വന്നവരെ പരിഗണിച്ച്, അവര് മക്കാരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സഹാബികൾ, അൻസാരികൾ ചിലരെന്ത് ചെയ്ത് അതില് നീരസം പ്രകടിപ്പിച്ചിട്ട് വർത്താനം പറഞ്ഞു. റസൂലുള്ളാന്റെ ആ വിഭജനത്തിൽ അവർക്കൊരു പ്രയാസം, അങ്ങനെ അവരത് പ്രകടിപ്പിച്ചു. അപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് എന്താ, അൻസാരികൾ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞ്, യാ മാഷറൽ അൻസാർ ഇൻ ശിഅതും ലഖുൽതും ജിതന ഖായിഫൻ ഫഅമന്നാക വമത്രൂദൻ ഫഅവൈനാക, മുഹമ്മദെ നീ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ നീ മക്കയിൽ നിന്ന് ഇറക്കപ്പെട്ടവനായിരുന്നു, ഞങ്ങളാണ് നിനക്ക് അഭയം നൽകിയത്, ഞങ്ങളാണ് നിന്നെ സഹായിച്ചത്, ഭയചകിതനായിട്ടാണ് നീ വന്നത്, അപ്പൊ നിനക്ക് നിർഭയത്വം ഞങ്ങളാണ് നൽകിയത് എന്നൊക്കെ അൻസാരികളെ നിങ്ങൾക്ക് പറയാം. പക്ഷേ അലം അജിദുക്കും ദുല്ലാലൻ ഫഹദാകുമുല്ലാഹു ബി വഅലതൻ ഫഅഗ്നാകുമുല്ലാഹു ബി വമുതഫരിഖീൻ ഫഅല്ലഫല്ലാഹു ബൈന ഖുലൂബികും ബി. അവരോട് പറഞ്ഞു അൻസാരികളെ, നിങ്ങൾ മനസ്സിലാക്കണം എന്ത്, അലം അജിദുക്കും ദുല്ലാലൻ ഫഹദാകുമുല്ലാഹു ബി, നിങ്ങൾ വഴികേടിൽ ജീവിക്കുകയായിരുന്നു, ഫഹദാകുമുല്ലാഹു ബി, ഞാൻ മുഖാന്തരാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത്. വഅലതൻ ഫഅഗ്നാകുമുല്ലാഹു ബി, നിങ്ങൾ ദരിദ്രരായിരുന്നു ഈ മദീനയിൽ, പക്ഷെ ഞാൻ മുഖാന്തരാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഐശ്വര്യം നൽകിയത്. ഏഹ്ഫറീൻ നിങ്ങൾ തമ്മിൽ തല്ലുന്നവരായിരുന്നു. കുലൂബിക്കുംബി, ഞാൻ മുഖാന്തരമാണ് അള്ളാഹു സുബ്ഹാന തആല നിങ്ങളുടെ ഹൃദയങ്ങളെ ഇണക്കിയത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞപ്പോ എല്ലാ അൻസാരികളും പറഞ്ഞു, അല്ലാഹു റസൂലുഹു അമൻ, അല്ലാഹു റസൂലുഹു അമൻ. അള്ളാഹുവിന്റെ ഔദാര്യം, അള്ളാഹു റസൂലിന്റെ ഔദാര്യം എന്ന് അവര് പറയണ്ടായി. കാരണം എന്താ, റസൂലുള്ള പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തമാണ്. ശരിയാണ്, റസൂലുള്ള മുഹാജിറായിട്ട് വന്നു, അവിടുന്ന് ഇറക്കപ്പെട്ടപ്പോൾ മദീനയിൽ അഭയം നൽകുന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ അതിലപ്പുറം മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്, അവര് വഴികേടിലായിരുന്നു. അവർക്ക് ആരാ ഹിദായത്ത് നൽകിയത്? അള്ളാഹുവാണ്. അവര് തമ്മിൽ തല്ലായിരുന്നു. അവരെ ഇണക്കിയത് ആരാണ്? അള്ളാഹു. അവര് ദരിദ്രരായിരുന്നു. അവർക്ക് ഐശ്വര്യം നൽകിയത് ആരാണ്? അള്ളാഹുവാണ്. മനസ്സിലായില്ലേ? അതോടുകൂടി അൻസാരികൾ ആ വിഷയം ഉൾക്കൊണ്ട് അവർ കരയുകയും അവർ ക്ഷമാപണം നടത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പിന്നെ എന്ത് ചെയ്തു, ആശ്വാസം പകരുകയും മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ജനങ്ങളൊക്കെ ഒരു ഭാഗത്തും അൻസാരികൾ ഒരു ഭാഗത്തും പ്രവേശിച്ചാൽ ഞാൻ അൻസാരികളോടൊപ്പമായിരിക്കും പ്രവേശിക്കുക. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ അൻസാരികളിൽ ഒരാളായിട്ട് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിസ്സലാസലമതങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അള്ളാഹിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കാൻ, അവരുടെ മക്കൾക്ക്, മക്കളുടെ മക്കൾക്കൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിസ്സലാസലമതങ്ങൾ പ്രാർത്ഥിച്ചു. ഏതായാലും അവിടെ നിസ്സലാസലമതങ്ങൾ അവർ ഉണർത്തിയത് എന്താണ്, ഇസ്ലാമിന് വേണ്ടി സേവനങ്ങൾ, ഇസ്ലാമിന് വേണ്ടിയിട്ട് പല സാഹസങ്ങൾ, ഇതൊക്കെ പലർക്കും പറയാനുണ്ടാകും. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഇസ്ലാമിലേക്ക് അവരെ കൊണ്ടുവന്നു എന്നുള്ളത് ആരുടെ ഔദാര്യമാണ്? അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അതാണ് മഹത്തായ ഔദാര്യം, അതാണ് ഏറ്റവും മഹത്തായ ഔദാര്യം. അപ്പൊ അത് ഇതിപ്പോ ഈ അറാബികളുടെ വിഷയത്തിൽ മാത്രമല്ല, അറാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് അറാബികളുടെ വിഷയത്തിൽ ഈ ആയത്തിറങ്ങിയാലോ, ഈ ആയത്തിറങ്ങി ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖുലു അസ്ലംന വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും എന്നുള്ള ആയത്തിറങ്ങിയപ്പോ ഈ അറാബികൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാൻ തുടങ്ങിയ, വല്ലാഹി ആമന്ന, വല്ലാഹി ആമന്ന. എന്താ വല്ലാഹി ആമന്ന? അള്ളാഹുവാണെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹുവാണെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു വരെ സത്യം ചെയ്ത് പറയാൻ തുടങ്ങി. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഖുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനികും വല്ലാഹു യഅലമു മാ ഫീ സമാവാതി വമാ ഫീൽ അർദ്. അള്ളാഹുവിൽ ആണയിട്ട് സത്യം ചെയ്ത് അള്ളാഹുവിനെ നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ഈമാനിനെ കുറിച്ച്. അള്ളാഹു യഅലമു മാ ഫീ സമാവാതി വമാ ഫീൽ അർദ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഇത് അറാബികളുടെ വിഷയത്തിൽ പ്രത്യേകമായിട്ട് ഇറങ്ങിയതാണെങ്കിൽ ഇത് അറാബികൾക്ക് മാത്രം ബാധകമല്ല, ഇതെല്ലാവർക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. ഇസ്ലാമിന്റെ പേരിൽ ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അയാൾ മനസ്സിലാക്കേണ്ട സംഗതി, അള്ളാഹുവിന്റെ ഒരു ഔദാര്യം ഇല്ലാറപ്പുറമുണ്ട്. ഈ ഇസ്ലാമിലേക്ക് വരാൻ അള്ളാഹുവാണ് ചെയ്തിട്ടുള്ളത്, അയാൾക്ക് വഴി കാണിച്ചിട്ടുള്ളത്. മഞ്ഞ് പറയുക എന്നുള്ളതുണ്ടല്ലോ, ഈ ഔദാര്യം വിളിച്ചു പറയുക എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുർഗുണാണ്, ദുർഗുണാണ്. മനുഷ്യന്മാർക്ക് അത് പാടുള്ളതല്ല. അതുകൊണ്ടാണ് മന്നാൻ ഈ ഔദാര്യം എടുത്ത് പറയുന്നത് അള്ളാഹുങ്കിൽ വൻപാപമായത്, വൻപാപമായത് അയാൾക്ക് അവഹേളനമാണ് ദുനിയാവിലും ആഖിറത്തിലും. അതേസമയം ഔദാര്യം പറയേണ്ടവൻ അള്ളാഹുവാണ്, ഔദാര്യം പറയേണ്ടവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കൽ മന്നാൻ എന്നുള്ള പേര്. ബല്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാനി ഇൻ കുൻതും സാദിഖീൻ. ഇന്നല്ലാഹ യഅലമു ഗൈബ സമാവാതി വൽ അർദ് വല്ലാഹു ബസീറു ബിമാ തഅമലൂൻ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഅലമു അവൻ അറിയുന്നു, ഗൈബ സമാവാത് വാനങ്ങളിൽ അദൃശ്യമായത്, വൽ അർദ് ഭൂമിയിലും, ഭൂമിയിലും വാനങ്ങളിലും ഗൈബ് എന്താണോ അത് അറിയുന്നവനാകുന്നു അല്ലാഹു. ഗൈബ് അറിയുമെങ്കിൽ പിന്നെ ഷഹാദത്തിനെ കുറിച്ച് പറയണോ? ഗൈബും ഷഹാദത്തും ഉണ്ട് അല്ലേ, ദൃശ്യവും അദൃശ്യവും ഉണ്ട്, അതേപോലെ തന്നെ ഗോചരവും അഗോചരവും ഉണ്ട്. അദൃശ്യം അറിയുന്ന ഒരാൾക്ക് ദൃശ്യം പറയേണ്ട കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു തആല യഅലമു ഗൈബ സമാവാതി വൽ അർദ് വല്ലാഹു ബസീറു ബിമാ തഅമലൂൻ. വല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു തആല ബസീറുൻ, കണ്ടറിയുന്നവനാണ്, സൂക്ഷ്മമായി കാണുന്നവനാണ്. ബി മാതാമലും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ. അപ്പൊ ഇത് ഇന്നല്ലാഹു യഅലമു ഗൈബ സമാവാതി വൽ അർദി വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ എന്നതുകൊണ്ടാണ് ഈ സൂറത്ത് ഹുജറാത്തിന്റെ സമാപനം, അവസാനം. ഇതൊക്കെ ശരിക്ക് പിന്നെ മനുഷ്യരുടെ നിഗൂഢതകൾ, മനുഷ്യരുടെ രഹസ്യങ്ങൾ, അതേപോലെ തന്നെ മനുഷ്യരുടെ രാവുകൾ, മനുഷ്യരുടെ പിന്നെ ഏകാന്ത ജീവിതം ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ഒരിക്കലും അവന്റെ അറിവിൽ നിന്ന് ഒഴിഞ്ഞോ അല്ലെങ്കിൽ അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞോ അല്ല. പ്രത്യുത അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ അറിയുന്നുണ്ട്. ആര് നാവ് കൊണ്ട് ഘോഷിക്കുന്നു എന്നുള്ളതല്ല അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത്. അത് അറിയുന്ന അള്ളാഹുവിന് അവന്റെ മനസ്സിൽ എന്താണ് അവൻ സൂക്ഷിച്ചത് എന്നുള്ളത് സൂക്ഷ്മമായി അറിയും. അതുകൊണ്ടാണ് ഈ കേവലം ഉപരിപ്ലവമായ ഘോഷങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കാതെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വെളിയിൽ കൊണ്ടുവരുന്നത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി കൊണ്ടുവരുന്ന ഒരു നാളുണ്ട്. അതെന്നാ? അത് യൗമ തുബില സറായിർ. യൗമ തുബില സറായിർ, രഹസ്യങ്ങൾ വെളിയിൽ കൊണ്ടുവരുന്ന ദിവസമാണ്. അതേതാ? അത് പരലോകമാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു അഫലായ അലമു ഇദാ ബുഉസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫി സുദൂർ. സുദൂർ നെഞ്ചകത്തുള്ളതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും. എന്നിട്ടാണ് വിചാരണ. രഹസ്യങ്ങളെ കൊണ്ടുവരും, എന്നിട്ടാണ് വിചാരണ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തുകൾ, സൂറത്തിനല്ല, അത് മുഴുവൻ അദബുകൾ, മര്യാദകൾ, അതേപോലെ തന്നെ ഓരോ പിന്നെ സ്വഭാവങ്ങൾ, അച്ചടക്കങ്ങൾ, ഇതൊക്കെ പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അവസാനത്തെ ആയത്തിലും നമ്മളെ പഠിപ്പിക്കണം. അത് തന്നെയാണ് ഈ ഒരു ബോധം മനുഷ്യന്മാർക്ക് ഉണ്ടാകണം. എന്ത്? അള്ളാഹു സുബ്ഹാനഹു വതആല വാനങ്ങളിലെയും ഭൂമിയിലെയും ഗൈബ് അറിയുന്നു എന്നുള്ള ബോധം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളാണ് ഗൈബ് മനുഷ്യന്മാർക്ക് അറിയാതിരിക്കുക. പക്ഷേ മനുഷ്യരെ സൃഷ്ടിച്ച, മനുഷ്യരെ മരിപ്പിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച് വിചാരണ നടത്തുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലാഹു യഅലമു ഗൈബ സമാവാതി വൽ അർളി വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ. നെഞ്ചകത്തുള്ളത് പ്രവർത്തിച്ചാലല്ല വിചാരണ, നെഞ്ചകത്തുള്ളതും വിചാരണക്ക് വരും. തിന്മ വിചാരിച്ചാലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അതിൽ പിടികൂടില്ല, കേവല വിചാരണത്തിൽ. അതേസമയം തിന്മ വിചാരിച്ച് അത് പ്രവർത്തിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്തുണ്ട്? വിചാരണ ഉണ്ടാവും. പിന്നെ നെഞ്ചകത്തുള്ള സംഗതിയിലുണ്ടല്ലോ, ഇപ്പൊ നിഫാക്ക് കാപ്പട്ടി എവിടെ? നെഞ്ചിൻ്റെ ഉള്ളിലാണ്. അതേപോലെ തന്നെ പല ചതികളും ഇതൊക്കെ ഇവിടെ നെഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും. അതിലൊക്കെ വിചാരണ ഉണ്ട്, അതിലൊക്കെ വിചാരണ ഉണ്ടാകും. തിന്മകൾ വിചാരിച്ചിട്ട് ഒരാൾ ചെയ്തില്ല എങ്കിൽ സംഭവം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? അത്തരം ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പിടികൂടില്ല. തിന്മ ചെയ്താലാണ് ഒരു തിന്മയായിട്ട് രേഖപ്പെടുത്തുക. അസമയം എല്ലാ തിന്മയും ഒരുപോലല്ല. അതാണ് നമ്മൾ സൂറത്തുൽ നൂൻ വൽ ഖലം എടുത്തില്ലേ, അതിലെന്താ എടുത്ത്? അതില് പിന്നെ അസ്ഹാബുൽ ജന്നത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, എന്താണ്? ഇന്ന ബലവന കമാ ബലവന അസ്ഹാബുൽ ജന്ന ഇദ് അഖ്സമു ലാ യസ്രിമുന്നഹ മുസ്ബിഹിൻ. അതായത് അസ്ഹാബുൽ ജന്നന്റെ തോട്ടത്തിന്റെ ആളുകൾ, അവര് പിന്നെ അവരുടെ കഥ എന്താ? വാപ്പ നല്ല ഔദാര്യവാനായിരുന്നു, കൃഷി കൊയ്യണന്ന് വാപ്പ എന്ത് ചെയ്യും? വിള മൂന്നാക്കും, എന്നിട്ട് ഒന്ന് മൂപ്പര് എടുത്തേക്കും വിത്തായിട്ട്, മറ്റൊന്ന് മൂപ്പര് പിന്നെ ദാനം ചെയ്യും സാധുക്കൾക്ക്, മറ്റൊന്ന് മൂപ്പര് അതാണ് പിന്നെ മൂപ്പരുടെ ഉപയോഗത്തിന്. ഈ സാധുക്കൾക്ക് മൂന്നിലൊന്ന് വാപ്പ കൊടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ കൊയ്യണ ദിവസം, കൃഷി കൊയ്യണ ദിവസം സാധുക്കൾ വരും, അവരവരുടെ അവകാശം ഏറ്റാ പോവുക. പക്ഷേ വാപ്പ മരിച്ച് സൂപ്പി മൂപ്പനായി, മക്കള് കൈകാര്യം ചെയ്യാൻ, അപ്പോഴാണ് മക്കള് പറയുന്നത് നാളെയാണ് കൊയ്ത്തിന്റെ ദിവസം, വാപ്പാന്റെ പതിവ് ഇതാണ്, അതുകൊണ്ട് സാധുക്കൾ എന്തായാലും വരും, നമുക്കെന്ത് ചെയ്യണം? സാധുക്കൾ വരുന്നതിന് മുമ്പ് രാത്രി പോയിട്ട് കൊയ്ത് കൊണ്ടുവരണം, നേരെ ഉഷംകാലത്ത് രാവിലെ പോയിട്ട് കൊയ്തിട്ട് വിള കൊണ്ടുവരണം. കാരണം സാധുക്കൾക്ക് അവരുടെ അവകാശം ഇനി കൊടുക്കാൻ പറ്റൂല, സാധുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ ലഭ്യരായിട്ട് പോവും വേണം. അങ്ങനെ അവർ രാത്രി പരിപാടി ഇട്ടിട്ട് എന്ത് ചെയ്ത്? അവര് അതാണ് ഇത് അഖ്സമു ലൈ സ്രിമുന്നഹ മുസ്ബിഹീൻ, എന്നിട്ട് പിന്നെ ഫതനാദ മുസ്ബിഹീൻ എന്നൊക്കെ പറഞ്ഞില്ലേ, രാവിലെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അവർ കൃഷി കൊയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് സാധുക്കൾ വരുന്നതിന് മുമ്പ്. എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചു? ഫതാഫ അലൈഹ തായിഫു മിർ റബ്ബിക്, രാത്രി അള്ളാഹുവിൽ നിന്നുള്ള ഒരു ശിക്ഷ വന്ന ആ കൃഷി മുഴുവൻ ഫസ്ബഹത് കസരീം എന്നാണ്, കൊയ്തിട്ട് ആകൊന്നുമില്ല. മനസ്സിലായി. അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ ശിക്ഷ വന്ന് അവിടെ അവര് എന്ത് ചെയ്തില്ല, ഈ കുറ്റം പ്രവർത്തിച്ചിട്ടില്ല, കുറ്റം തീരുമാനിച്ച് റെഡിയാക്കിയിട്ട് അത് ചെയ്യാൻ പുറപ്പെട്ടിട്ടേ ഉള്ളൂ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ അവർ കൊയ്തിട്ടില്ല, പക്ഷെ അതിന്റെ മുമ്പ് എന്ത് ചെയ്ത് പിടികൂടി. കാരണം എന്താ, ആ തെറ്റ് ചെയ്യുമെന്ന് ഉറപ്പിച്ചവര്. അതോ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ പിടികൂടും. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.